Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം പന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നൽകിയ വചനസന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധ സിംഹാസനം പരിശുദ്ധിയുടെ ഇടമാകണം. ലിയോ 14-ാമൻ പാപ്പ. ജൂൺ മാസം 9-ാം തീയതി സഭയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിവസം പരിശുദ്ധ സിംഹാസനത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ ജൂബിലി ആഘോഷങ്ങൾ വത്തിക്കാനിൽ വെച്ച് നടന്നു. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. വിശുദ്ധ ബലിയിൽ വായിച്ചുകേട്ട വചനഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മറിയത്തിന്റെ മാതൃത്വത്തിന് കുരിശിന്റെ രഹസ്യത്തിലൂടെ കൈവന്ന പ്രാധാന്യം പാപ്പ ഓർമ്മപ്പെടുത്തി. സഭയുടെ ഫലഭൂയിഷ്ഠതയുടെ മാതൃക പരിശുദ്ധ അമ്മ തന്നെയാണെന്നും അത് ലാളിത്യത്തിൽ വളർത്തുന്ന സ്നേഹത്തിലും ക്രിസ്തുവിന്റെ കുരിശിലും അടിസ്ഥാനമാക്കിയിരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സഭയുടെ സന്തോഷമെന്നത് തന്റെ മക്കളുടെ വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്വഭാവം തന്നെ വിശുദ്ധിയായിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. പരിശുദ്ധാത്മാവിനെ സേവിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം നാം ഓരോരുത്തരും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലയ്ക്ക് അനുസൃതമായി വിശുദ്ധരായിരിക്കുവാൻ ശ്രമിക്കുക എന്നതാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പ്രത്യാശയുടെ തീർത്ഥാടകരായി പരിശുദ്ധ സിംഹാസനത്തിന്റെ ജൂബിലി തീർത്ഥാടനം. വത്തിക്കാനിലെ വിവിധ ഭരണകേന്ദ്രങ്ങളിൽ സേവനം ചെയ്യുന്നവർക്കായി നടത്തിയ ജൂബിലി ആഘോഷം ജൂൺ മാസം 9-ാം തീയതി നടന്നു. അന്നേ ദിവസം രാവിലെ വത്തിക്കാനിലെ പോൾ 6-ാമൻ ശാലയിൽ വെച്ച് സിസ്റ്റർ മരിയ ഗ്ലോറിയ റിവ നൽകിയ ധ്യാനചിന്തകൾക്ക് ശേഷം വിശ്വാസികളിൽ ഒരുവനായി ലിയോ 14-ാമൻ പാപ്പ കുരിശ് സംവഹിക്കുകയും അദ്ദേഹത്തിന് പിന്നിൽ ബാക്കിയുള്ളവർ അണിചേരുകയും ചെയ്തു. തുടർന്ന് എല്ലാവരും കാൽനടയായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധവാതിൽ ലക്ഷ്യമാക്കി നടന്നു. ഏകദേശം 5,000-ത്തോളം വിശ്വാസികളാണ് ഈ തീർത്ഥാടനത്തിൽ സംബന്ധിച്ചത്. പന്തക്കുസ്ത തിരുനാൾ ജീവിതത്തിൽ കൂട്ടായ്മ അനുഭവം അരക്കിട്ടുറപ്പിക്കുന്നു പാപ്പ. ഭക്തിപ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും നവസമൂഹങ്ങളുടെയും ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ജൂൺ മാസം 7-ാം തീയതി വൈകുന്നേരം വത്തിക്കാൻ ചത്തുരത്തിൽ വെച്ച് ലിയോ 14-ാമൻ പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സായാഹ്ന പ്രാർത്ഥന നടത്തി. തദവസരത്തിൽ നൽകിയ വചനസന്ദേശത്തിൽ ദൈവരാജ്യത്തോട് സമീപസ്ഥരായി ജീവിക്കുന്നതാണ് യഥാർത്ഥ പരിവർത്തനവും മാനസാന്തരവുമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന്റെ സാന്നിധ്യം അടുത്ത് അനുഭവിക്കുന്നതിനും ഈ തിരുനാൾ സഹായിക്കുമെന്ന് പറഞ്ഞ പാപ്പ മരണത്തെ കീഴടക്കിക്കൊണ്ട് എല്ലാറ്റിനെയും പുതുതാക്കുന്നതാണ് പന്തക്കുസ്ത തിരുനാളിന്റെ ചൈതന്യമെന്നും അടിവരയിട്ടു. തുടർന്ന് സിനഡാലിറ്റി എന്ന വാക്ക് മുൻപോട്ടുവയ്ക്കുന്ന ആത്മാവിലുള്ള കൂട്ടായ്മ ജീവിതത്തെക്കുറിച്ചും പാപ്പ സംസാരിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. മറ്റുള്ളവരുടെ ചുവടുകളുമായി നമ്മുടെ ചുവടുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുഭവനമായ ഭൂമിയെ വളർത്തുവാനും പരിപാലിക്കുവാനുമുള്ള നമ്മുടെ കടമയും പാപ്പ അനുസ്മരിച്ചു. ആത്മാവ് അനുരഞ്ജനത്തിന്റെ വഴികൾ തുറക്കട്ടെ. ലിയോ 14-ാമൻ പാപ്പ. പന്തക്കുസ്ത തിരുനാൾ ദിവസമായ ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ലിയോ 14-ാമൻ പാപ്പ സമാധാനത്തിനുവേണ്ടി ഒരിക്കൽ കൂടി തന്റെ അപേക്ഷകൾ പുതുക്കി. പരിശുദ്ധാത്മാവിനാൽ ശക്തിയാർജിച്ചുകൊണ്ട് ജൂബിലി ആഘോഷങ്ങളിൽ നിന്നും നവമായ ഒരു ചൈതന്യം സ്വീകരിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ പ്രത്യാശ മറ്റുള്ളവർക്ക് നൽകുവാനും പാപ്പ ഓർമ്മപ്പെടുത്തി. പ്രഥമമായി ഹൃദയങ്ങളിൽ സമാധാനം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ പാപ്പ സമാധാനപരമായ ഹൃദയത്തിന് മാത്രമേ കുടുംബത്തിലും സമൂഹത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സമാധാനം പരത്തുവാൻ കഴിയുകയുള്ളൂവെന്നും ഓർമ്മപ്പെടുത്തി. യുദ്ധം നടക്കുന്ന വിവിധ ഇടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആത്മാവ് അനുരഞ്ജനത്തിന്റെ വഴികൾ തുറക്കട്ടെയെന്നും ഭരണകർത്താക്കളെ പ്രബുദ്ധരാക്കി സംഭാഷണങ്ങൾ നടത്തുന്നതിനും സമാധാന അടയാളങ്ങൾ കാട്ടുന്നതിനും അവർക്ക് ധൈര്യം നൽകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. പ്രത്യാശ ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു, സിസ്റ്റർ മരിയ ഗ്ലോറിയ. ബൃഹത്തായതും ആഗോളവൽക്കരിക്കപ്പെട്ടതുമായ ഒരു ലോകത്ത് ചെറിയ പ്രദേശങ്ങളുടെ പ്രാധാന്യവും സ്ഥാനവും മൂല്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ മരിയ ഗ്ലോറിയ റീവ പരിശുദ്ധ സിംഹാസനത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ധ്യാനചിന്തകൾ പങ്കുവച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി പാപ്പ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ദിവ്യബലി മധ്യെ പങ്കുവച്ച ചിന്തകൾ കേൾക്കാം. ജൂൺ 8 ഞായറാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണത്തിൽ പെന്തക്കുസ്ത തിരുനാൾ കുർബാന അർപ്പിച്ചു. 2025 ആചരിക്കപ്പെടുന്ന പ്രത്യാശയുടെ ജൂബിലി പശ്ചാത്തലത്തിൽ സഭയിലെ വിവിധ വിഭാഗങ്ങൾ നിശ്ചിത ദിനങ്ങളിൽ പ്രത്യേകമാം വിധം ഈ ജൂബിലിയിൽ പങ്കുചേരുന്നതിന്റെ ഭാഗമായി 7-8 തീയതികളിൽ നടന്ന ഭക്തിപ്രസ്ഥാനങ്ങളുടെയും ഭക്തസംഘടനകളുടെയും നവസമൂഹങ്ങളുടെയും ജൂബിലിയുടെ സമാപനം കുറിച്ചതുമായ ഈ ദിവ്യബലിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 80,000 പേർ പങ്കെടുത്തു. ഈ ദിവ്യബലി മധ്യ വായിക്കപ്പെട്ട വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ അവലംബമാക്കി നടത്തിയ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു.
Fratelli e sorelle, è spuntato a noi gradito il giorno nel quale il Signore Gesù Cristo, glorificato con la sua ascesa al cielo dopo la risurrezione, inviò lo Spirito Santo.
Sahodari sahodaranmare, punaruthananandaram swargarohanathal mahutheerdanaya kartavaya Yesu Christu parishuddhaatmavine ayacha divasam namukkayi udichirikkunnu. മുകളിലത്തെ മുറിയിൽ സംഭവിച്ചത് ഇന്ന് നമ്മുടെ മധ്യേ വീണ്ടും സംഭവിക്കുന്നു. നമ്മെ പിടിച്ചുകുലുക്കുന്ന അതിശക്തമായ കാറ്റുപോലെ, നമ്മെ ഉണർത്തുന്ന ഒരു ഗർജനം പോലെ, നമ്മെ പ്രകാശിപ്പിക്കുന്ന ഒരു തീ പോലെ പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മുടെ മേൽ ഇറങ്ങിവരുന്നു. ആദ്യ വായനയിൽ നാം ശ്രവിച്ചതുപോലെ ആത്മാവ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അസാധാരണമായതെന്തോ പ്രവർത്തിക്കുന്നു. യേശുവിന്റെ മരണശേഷം അവർ ഭയന്ന് ദുഃഖിച്ച് സ്വയം അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. എന്നാലിപ്പോൾ ഒടുവിൽ അവർക്ക് പുതിയൊരു കാഴ്ചപ്പാടും ആന്തരിക ബുദ്ധിയും ലഭിക്കുന്നു. അത് സംഭവിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും ഉത്ഥിതന്റെ സാന്നിധ്യത്തിന്റെ അഗാധാനുഭവം നേടാനും അവരെ സഹായിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് അവരുടെ ഭയത്തെ ജയിക്കുന്നു, അവരുടെ ആന്തരിക ചങ്ങലകൾ തകർക്കുന്നു, അവരുടെ മുറിവുകളെ സൗഖ്യമാക്കുന്നു, അവരെ ശക്തിയാൽ അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ എല്ലാവരോടും പ്രഖ്യാപിക്കാൻ ധൈര്യം പ്രദാനം ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഭാഗം നമ്മോട് പറയുന്നത്, ആ സമയത്ത് ജെറുസലേമിൽ നിരവധി ഭിന്ന ജനപദങ്ങളിൽ നിന്നുള്ളവരടങ്ങിയ ജനക്കൂട്ടമുണ്ടായിരുന്നു എന്നാണ്. എന്നിരുന്നാലും അവർ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ടു. ഇതാ ആ സമയത്ത്, പെന്തക്കോസ്ത സമയത്ത് മുകളിലത്തെ മുറിയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. എന്തെന്നാൽ ആത്മാവ് അതിർത്തികൾ തുറക്കുന്നു. ബെനഡിക്ട് 14 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഗ്രഹണശക്തി പ്രദാനം ചെയ്യുന്നു. ബാബേലിൽ ആരംഭിച്ച പിളർപ്പിനെ, നമ്മെ പരസ്പരം എതിരാളികളാക്കുന്ന ഹൃദയങ്ങളുടെ വിഭ്രാന്തിയെ അവൻ മറികടക്കുന്നു, അതിർത്തികൾ തുറക്കുന്നു. സഭ എപ്പോഴും അവൾ എന്തായിരിക്കുന്നോ ആ അവസ്ഥയിൽ വീണ്ടുമായി തീരണം. അവൾ ജനതകൾക്കിടയിലുള്ള അതിരുകൾ തുറക്കുകയും വർഗങ്ങൾക്കും വംശങ്ങൾക്കുമിടയിലുള്ള വേലിക്കെട്ടുകൾ തകർക്കുകയും വേണം. സഭയിൽ വിസ്മൃതരില്ല, നിന്ദിതരില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സഭയിൽ യേശുക്രിസ്തുവിന്റെ സ്വതന്ത്ര സഹോദരി സഹോദരന്മാർ മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്തയിലെ വാചാലമായ ഒരു ചിത്രം ഇതാ. അതിനെക്കുറിച്ച് നിങ്ങളുമൊത്ത് ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് സർവോപരി നമ്മുടെ ഉള്ളിൽ അതിരുകൾ തുറക്കുന്നു. സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതം തുറക്കുന്ന ദാനമാണത്. കർത്താവിന്റെ ഈ സാന്നിധ്യം നമ്മുടെ കാഠിന്യം, നമ്മുടെ അടച്ചുപൂട്ടലുകൾ, സ്വാർത്ഥത, നമ്മെ തടയുന്ന ഭയം, അവനവനെക്കുറിച്ചു മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാരാധന എന്നിവയെ അലിയിച്ചു കളയുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ വെല്ലുവിളിക്കാൻ വരുന്നു. ജീവിതം വ്യക്തിവാദത്തിന്റെ ചുഴിയിൽപ്പെടുന്ന, ക്ഷയിക്കുന്ന, അപകട സാധ്യതയെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കാൻ വരുന്നു. സാമൂഹ്യവൽക്കരണത്തിനുള്ള അവസരങ്ങൾ പെരുകുന്ന ഒരു ലോകത്ത് വിരോധാഭാസമെന്നോണം നാം കൂടുതൽ ഒറ്റയ്ക്കാകാനും എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ വിനിമയജാലം തീർക്കാൻ കഴിവില്ലാത്തവരാകാനും എപ്പോഴും ആൾക്കൂട്ടത്തിൽ ആമഗ്നരായിരിക്കെ ദിശാബോധമില്ലാത്തവരും ഏകാന്ത യാത്രക്കാരുമായി തുടരാനുമുള്ള അപകട സാധ്യതയുണ്ടെന്ന് കാണുന്നത് ഖേദകരമാണ്. എന്നാൽ ദൈവാരൂപി ജീവിതത്തെ നൂതനമായ രീതിയിൽ കാണുന്നതിനും ജീവിക്കുന്നതിനും ഉള്ള ഒരു പുതിയ മാർഗം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. നാം അണിഞ്ഞിരിക്കുന്ന മുഖം മൂടികളെ ഭേദിച്ച് നമ്മെ തന്നെ കണ്ടുമുട്ടുന്നതിലേക്ക് അത് നമ്മെ തുറക്കുന്നു. കർത്താവിന്റെ ആനന്ദമനുഭവിക്കാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അത് അവിടുന്നുമായുള്ള സമാഗമത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇപ്പോൾ പ്രഘോഷിക്കപ്പെട്ട യേശുവിന്റെ തന്നെ വാക്കുകളനുസരിച്ച് നാം സ്നേഹത്തിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് അവന്റെ വചനം പാലിക്കാനും അതുവഴി രൂപാന്തരപ്പെടാനുമുള്ള ശക്തി ലഭിക്കൂ എന്ന് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം ആദിത്യമരുളുന്ന ഇടമായി മാറുന്നതിനുവേണ്ടി അത് നമ്മുടെ ആന്തരിക അതിരുകൾ തുറക്കുന്നു. ആത്മാവ് അതിനു പുറമെ നമ്മുടെ ബന്ധങ്ങളിലെ അതിരുകളും തുറക്കുന്നു. വാസ്തവത്തിൽ യേശു പറയുന്നു, ഈ ദാനം അവനും നമ്മിൽ വസിക്കാൻ വരുന്ന പിതാവും തമ്മിലുള്ള സ്നേഹമാണെന്ന്. ദൈവസ്നേഹം നമ്മിൽ കുടികൊള്ളുമ്പോൾ നാം നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വയം തുറന്നുകൊടുക്കാനും നമ്മുടെ കാർക്കശ്യതയെ മറികടക്കാനും വ്യത്യസ്തരായവരോടുള്ള ഭയത്തെ തരണം ചെയ്യാനും നമ്മുടെ ഉള്ളിലുണരുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രാപ്തരാകും. എന്നാൽ തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ, മറ്റുള്ളവരെ കരുവാക്കൽ തുടങ്ങിയ നമ്മുടെ ബന്ധങ്ങളെ മലിനമാക്കുന്ന ഏറ്റവും നിഗൂഢമായ അപകടങ്ങളെയും ആത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു. മറ്റൊരാളുടെ മേൽ ആധിപത്യം പുലർത്തുന്നതിനുള്ള ദാഹം ബന്ധത്തെ ബാധിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വളരെ വേദനയോടെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ മനോഭാവം സമീപകാലത്തെ നിരവധിയായ സ്ത്രീഹത്യാ സംഭവങ്ങൾ കാണിക്കുന്നത് പോലെ പലപ്പോഴും അക്രമത്തിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാരൂപിയാകട്ടെ നേരെ മറിച്ച് യഥാർത്ഥവും നല്ലതുമായ ബന്ധങ്ങൾ ജീവിക്കാൻ സഹായിക്കുന്ന ഫലങ്ങൾ നമ്മിൽ പക്വമാകുന്നതിന് വഴിയൊരുക്കുന്നു. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ഉദാരത, ദയാശീലം, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. ഈ രീതിയിൽ ആത്മാവ് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളുടെ സീമകൾ വിശാലമാക്കുകയും സാഹോദര്യത്തിന്റെ സന്തോഷത്തിലേക്ക് നമ്മെ തുറക്കുകയും ചെയ്യുന്നു. സഭയ്ക്കും ഇത് ഒരു നിർണായക മാനദണ്ഡമാണ്. നമുക്കിടയിൽ അതിരുകളോ വിഭജനങ്ങളോ ഇല്ലെങ്കിൽ സഭയിൽ നമ്മുടെ വ്യത്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പരസ്പരം സംവദിക്കാനും സ്വീകരിക്കാനും നമുക്കറിയാമെങ്കിൽ ഒരു സഭ എന്ന നിലയിൽ നാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും ആതിഥ്യമരുളുന്നതുമായ ഒരിടമായി മാറുകയാണെങ്കിൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ ഉത്ഥിതന്റെ സഭയും പെന്തക്കോസ്ത ശിഷ്യന്മാരും ആകുകയുള്ളൂ. അവസാനമായി ആത്മാവ് ജനതകൾക്കിടയിലും അതിരുകൾ തുറക്കുന്നു. പെന്തക്കോസ്ത നാളിൽ അപ്പോസ്തലന്മാർ അവർ കണ്ടുമുട്ടുന്നവരുടെ ഭാഷകൾ സംസാരിക്കുന്നു. ബാബേലിലെ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥ ഒടുവിൽ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഐക്യത്താൽ ശമിക്കുന്നു. ദൈവിക നിശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുകയും അപരനിൽ ഒരു സഹോദരന്റെ വദനം ദർശിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ ഭിന്നതയ്ക്കും സംഘർഷത്തിനുമുള്ള കാരണമായി മാറില്ല. മറിച്ച് നമുക്കെല്ലാവർക്കും സമീപിക്കാൻ കഴിയുന്നതും നമ്മളെയെല്ലാം ഒരുമിച്ച് സാഹോദര്യത്തിൽ യാത്രയിലാക്കുന്നതുമായ ഒരു പൊതു പൈതൃകമായി മാറുന്നു. ആത്മാവ് അതിരുകൾ ഭേദിക്കുകയും നിസ്സംഗതയുടെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ തകർക്കുകയും ചെയ്യുന്നു. കാരണം അവൻ നമ്മെയെല്ലാം പഠിപ്പിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഒന്നാമതായി അവൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ കൽപ്പന കൊത്തിവയ്ക്കുന്നു. അതിനെ കർത്താവ് സകലത്തിന്റെയും കേന്ദ്രവും ഉച്ചകോടിയുമാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളിടത്ത് മുൻവിധികൾക്ക്, നമ്മുടെ അയൽക്കാരനിൽ നിന്ന് നമ്മെ അകറ്റുന്ന സുരക്ഷാ അകലങ്ങൾക്ക്, നിർഭാഗ്യവശാൽ രാഷ്ട്രീയ ദേശീയതകളിലും ഉയർന്നുവരുന്ന ഒഴിവാക്കലിന്റെ യുക്തിക്ക് ഇടമില്ല. പെന്തക്കോസ്ത ആഘോഷിക്കവേ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ നിരീക്ഷിക്കുകയുണ്ടായി, ഇന്ന് ലോകത്ത് അനൈക്യം ധാരാളമാണ്, വളരെയധികം ഭിന്നിപ്പുണ്ട്. നാം എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നിട്ടും നമ്മൾ പരസ്പരം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സംഗതയാൽ മയക്കപ്പെട്ടിരിക്കുന്നു, ഏകാന്തതയാൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഗ്രഹത്തെ പിടിച്ചുലയ്ക്കുന്ന യുദ്ധങ്ങൾ ഇതിന്റെയെല്ലാം ദാരുണമായ ഒരടയാളമാണ്. അതിരുകൾ തുറക്കുകയും മതിലുകൾ തകർക്കുകയും വിദ്വേഷമില്ലാതാക്കുകയും സ്വർഗസ്ഥനായ ഏകപിതാവിന്റെ മക്കളായി ജീവിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതിനായി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സഹോദരീ സഹോദരന്മാരെ, സഭയെ നവീകരിക്കുന്നതും ലോകത്തെ നവീകരിക്കുന്നതും പെന്തക്കോസ്തയാണ്. ആത്മാവിന്റെ ശക്തമായ കാറ്റ് നമ്മുടെ മേലും നമ്മിലും വരട്ടെ. ഹൃദയത്തിന്റെ അതിരുകൾ തുറക്കട്ടെ. ദൈവവുമായുള്ള കൂടിക്കാഴ്ചയുടെ കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സ്നേഹത്തിന്റെ ചക്രവാളങ്ങൾ വിശാലമാക്കട്ടെ. സമാധാനം വാഴുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കട്ടെ. പെന്തക്കോസ്തായുടെ മകളെയായ പരിശുദ്ധാരൂപിയുടെ സന്ദർശനം ലഭിച്ചവളായ കന്യകയായ കൃപ നിറഞ്ഞ അമ്മയായ ഏറ്റം പരിശുദ്ധയായ മറിയം നമ്മെ തുണയ്ക്കുകയും നമുക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യട്ടെ.
മറിയ സാന്തിസിമ ഡോന്ന ദെല പെന്തക്കോസ്തെ വെർജിനെ വിസിറ്റാത്ത ദാലോ സ്പിരിറ്റോ മാദ്രെ പിയേന ദി ഗ്രാസിയ ചി അക്കോമ്പാഗ്നി ഇന്റർചെദ പെർ നോയ്.
നിങ്ങൾ ഇതുവരെ കേട്ടത് പെന്തക്കോസ്ത തിരുനാൾ ദിനമായിരുന്ന ഞായറാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണത്തിൽ അർപ്പിച്ച ദിവ്യബലിമത്തിയെ ലിയോ 14-ാമൻ പാപ്പ നടത്തിയ സുവിശേഷ പ്രഭാഷണം. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.